Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
അല്ലെങ്കിലത് അതിദുരിതമായി ഹിമവെട്ടലും പോലെ, അതുകൊണ്ട് അത് ചിന്തയ്ക്ക് വിഷയമാകുന്നില്ല. ബോധപൂർവ്വമാരും ഇതെന്താണെന്ന് അന്വേഷിക്കുന്നില്ല. അതുകൊണ്ട് ഈ പ്രതിബോധവിഹിതമായിരിക്കുന്ന ഈ ആത്മപ്രകാശം സർവജീവ സാധാരണമായിരുന്നിട്ടും ആരും ഇതിനെ അറിയാൻ ശ്രമിക്കുന്നില്ല. അത് സാധാരണമായി പോയതുകൊണ്ട് തന്നെ, ആ സർവ അനുഭവ വിഷയമായതുകൊണ്ട് തന്നെ വിശേഷിച്ച് അനുഭവിക്കേണ്ടി വരുന്നില്ല, അറിയേണ്ടി വരുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു അതുപോലെ ഓ മിന്നൽപ്പിണ്ണാർ സർവത്തെയും പ്രകാശിപ്പിക്കുന്നത് പോലെ ഈ പ്രകാശം, ഉള്ളിലിരിക്കുന്ന പ്രകാശം അനായാസമായി സർവത്തെയും പ്രകാശിപ്പിക്കുന്നു. അതുപോലെയാണ് ഇവിടെ പറയുന്ന ബ്രഹ്മതത്വം, കണ്ണിന്റെ കണ്ണായിരിക്കുന്നതും മനസ്സിന്റെ മനസ്സായിരിക്കുന്നതുമായ ബ്രഹ്മതത്വം എന്നാണ് മുമ്പ് പറഞ്ഞത്. മറ്റേതെങ്കിലും ഒന്നിനോട് ഭൂമിച്ചല്ല പറഞ്ഞു. ഇന്ന് പറഞ്ഞത് കണ്ണിന് കണ്ണായിരിക്കുന്നതാണ്, മനസ്സിന് മനസ്സായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. ഒന്നിനോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞു, ഇന്നതുപോലെ എന്ന് പറഞ്ഞില്ല, പ്രതിബോധ വിദിതം എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ അത് നിരുപാധികമായി വെളിപ്പെടുത്തുകയാണ്. സർവോപാധികളെയും നിഷേധിച്ചിട്ട് വെളിപ്പെടുത്തുകയാണ്. ആ സർവോപാധികളെയും നിഷേധിച്ച് വെളിപ്പെടുത്തുമ്പോഴാണ് നമ്മൾ പറയുന്നത് നിർഗുണ ബ്രഹ്മം. അവിടെ എന്തെങ്കിലും ഒരു ഗുണത്തെ ആരോപിച്ച് പറയുകയാണ്. ഇവിടെ എങ്ങനെയല്ല, ആ മിന്നലിന്റെ പിണ്ണർ പോലെ. മിന്നൽ പിണ്ണറിന് പല സവിശേഷതകൾ എന്താണ്? അത് ക്ഷണികമാണെങ്കിലും സർവത്തെയും പ്രകാശിപ്പിക്കുന്നു. നിമേഷം, ഉന്മേഷം, നിമേഷങ്ങളെ പോലെ എന്ന് പറയുമ്പോൾ അത് അനായാസമായി സംഭവിക്കുന്നു, അനായാസമായി പ്രകാശിപ്പിക്കുന്നു. അതിലൂടെ പല ഗുണങ്ങളെയും വെളിപ്പെടുത്തുകയാണ്. ഈ ഗുണങ്ങൾ മുമ്പ് വെളിപ്പെടുത്തിയ ആ പരമാർത്ഥ തത്വത്തിലുണ്ടെന്ന് പറയുകയാണ്. ഈ അനായാസത ഉള്ള ഒന്നാണത്. ഈ പ്രകാശനം ഉള്ള ഒന്നാണത് എന്നിങ്ങനെ പറയുകയാണ്. ഇതൊക്കെ ചില സവിശേഷതകളാണ്. അതാ മുമ്പ് പറഞ്ഞ തത്വത്തിൽ ആരോപിക്കുമ്പോൾ അതിനെ നമ്മൾ പറയും സഗുണ ബ്രഹ്മം. ചില ഗുണങ്ങൾ അവിടെ ആരോപിക്കുകയാണ്. അപ്പം നിർഗുണമായി ആ തത്വത്തെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പറയുന്ന ഗുണങ്ങൾ അതിലേക്ക് ആരോപിച്ചിട്ട് അതിനെ ധ്യാനിക്കുക, അതാണ് സഗുണ ഉപാസന. വൈദികമായ സഗുണ ഉപാസന എന്ന് പറയുന്നത് ആ ഗുണങ്ങൾ എങ്ങനെയാണോ മിന്നൽ പിണർ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത്, ഭൂമിയെയും ആകാശത്തെയും പ്രകാശിപ്പിക്കുന്ന അതുപോലെ ഇത് ജ്യോതിസ്വരൂപമാണ്. ജ്യോതിസ്വരൂപമാണെന്നതിനെ ധ്യാനിക്കുക. അതുപോലെയുള്ള ഒരു ജ്യോതി കാണുന്ന എന്റെ കണ്ണിനെ, ആ കണ്ണിന്റെ പ്രഭയെ, ജ്യോതിസിനെ നിഷ്പ്രഭമാക്കുന്ന ജ്യോതി എന്നതിനെ ധ്യാനിക്കുക. അതിൽ ഓരോ ഗുണങ്ങളെ എടുത്തിട്ട് ആ ഗുണം ഉള്ള ഒന്നാണ് പരമാത്മാവ് എന്ന് ധ്യാനിക്കുക. അങ്ങനെ ചിന്തിക്കുക. ധ്യാനം എന്ന് പറയുമ്പോൾ ഏകാഗ്രമായ ചിന്തയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ എന്താണ് കണ്ണടച്ച് തുറക്കുന്നത് പോലെ ഈ പ്രപഞ്ച വ്യവഹാരങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവൻ, അതിന്റെ ഒരു ഗുണമാണ്. അനായാസമായി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ആ പരമാത്മ തത്വത്തിന്റെ ഗുണങ്ങളാണ്, സവിശേഷതകളാണ്. അങ്ങനെ അതിനെ കുറിച്ച് ചിന്തിക്കുക. കാരണം ഇത് ചിന്തയ്ക്കെത്താത്ത സ്ഥാനമാണ് മനസ്സോ മനോയത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ചിന്തയിലൂടെ അതിനെ സമീപിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ചിന്തയിൽ അതിന് ഇത്തരം അസാധാരണമായ ഗുണങ്ങളെ കൽപ്പിച്ചേ സമീപിക്കാൻ പറ്റും. അങ്ങനെ അസാധാരണമായ ഗുണങ്ങളെ കൽപ്പിക്കുമ്പോൾ അത് സഗുണമായി നമ്മൾ കൽപ്പിക്കുന്ന ഗുണത്തോടുകൂടിയവയായി, ജീവൻ കൽപ്പിക്കുന്ന ഗുണങ്ങളോടുകൂടിയവയായി. അപ്പൊ അനായാസമായി സൃഷ്ടിസ്ഥിതി സംഹാര വ്യവഹാരങ്ങൾ ചെയ്യുന്നു ആ പരമാത്മതത്വം. കാണുന്നതെല്ലാം അതിൽ നിന്നാണല്ലോ ഉണ്ടായത്, അത് ഇത്തരത്തിലാണ് ഉണ്ടായത്, അതാണ് ഉപമാ ഉപദേശം. അപ്പോൾ അത് ചിന്തിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും എളുപ്പമുള്ളതാണ്, സർവ ഐശ്വര്യങ്ങളും നിലനിൽക്കുന്നതാണ്, അതാണ് പരമേശ്വരൻ. ആ പരമേശ്വരനെ ധ്യാനിക്കുക, ഗുണങ്ങളിലൂടെ ധ്യാനിക്കുക, അതാണ് വൈദികമായ സഗുണ നിർഗുണ ഭാവങ്ങളെന്ന് പറയുന്നത്. നിർഗുണം എന്ന് പറയുമ്പോൾ അവിടെ സർവ ഐശ്വര്യങ്ങളെയും നിഷേധിക്കുന്നു, സഗുണം എന്ന് പറയുമ്പോൾ സർവ ഐശ്വര്യങ്ങളെയും അവിടെ കൽപ്പിക്കുന്നു. അത് ചില ഉപമകളിലൂടെ മനസ്സിലാക്കിത്തരുന്നു. അത് ജീവനിൽ നിന്നും വിലക്ഷണമാണെന്ന് കാണിക്കാം. ജീവന് കർമ്മം അനായാസമല്ല, ക്ലേശകരമാണ്. ഈശ്വരൻ അങ്ങനെ ആകാൻ വഴിയില്ല. സർവപ്രപഞ്ച കർത്താവായിരിക്കുന്ന ഈശ്വരൻ ജീവ തുല്യമാകാൻ പാടില്ല. ജീവന്റെ ക്ലേശം ക്ലിഷ്ടത കർമ്മത്തിൽ ഈശ്വരന് വരാൻ പാടില്ല. അത് അനായാസമായി സംഭവിക്കുന്നു. അത് ഉന്മേഷ നിമേഷത്തെ പോലെ, അത് ജ്യോതിസ്വരൂപമാണ്. ജീവനെപ്പോലെ ജ്ഞാനങ്ങളിലൂടെ കടന്നുപോകുന്നവനല്ല, കേവല ജ്യോതിസ്വരൂപമാണ്. ഇത്തരത്തിലുള്ള ഗുണങ്ങൾ, ഇത് മാത്രമല്ല ഇങ്ങനെ നിരവധി ഗുണങ്ങൾ, അതിനെല്ലാം ചേർത്ത് ജീവവിലക്ഷണം എന്ന് പറയും. ജീവനും കാണാത്തത് ജീവനിൽ നിന്നും ഭിന്നമായിട്ടുണ്ട്. അനേക അനേക ഗുണങ്ങളെ ഈ ഉപമകളിലൂടെ കാണിക്കുന്നു. എന്നിട്ട് ആ ഗുണങ്ങളുള്ളവനാണ് ഈശ്വരൻ എന്ന് ധ്യാനിക്കുന്നു. അങ്ങനെ ധ്യാനിക്കുക. ആരോട് പറയുന്നു? മുമ്പ് പറഞ്ഞ ആ തത്വത്തിലൂടെ പരമാത്മ സാക്ഷാത്കാരം സാധിക്കുന്നില്ല എങ്കിൽ ഈ ഗുണങ്ങളിലൂടെ അതിനെ ധ്യാനിക്കുക. അത് ഭാഷകാരൻ പറയും, ആ തത്വത്തെ ശ്രുതി വെളിപ്പെടുത്തിയപ്പോൾ അത് ഉള്ളിൽ ഒരുവന് വെളിപ്പെടുന്നില്ലെങ്കിൽ അതിനെ പറയും അത് മന്ദബുദ്ധിയാണെന്ന് പറയും. നമ്മൾ സാധാരണ പറയുന്ന മന്ദബുദ്ധി എന്നുള്ള അർത്ഥത്തിലല്ല, ഒരാളെ പരിഹസിക്കാൻ വേണ്ടി നമ്മൾ പറയും മന്ദബുദ്ധി, ആ അർത്ഥത്തിലല്ല. ശ്രുതി വെളിപ്പെടുത്തിയ തത്വം ഉള്ളിൽ പ്രകാശിക്കുന്നില്ല. എന്തുകൊണ്ട്? എന്തോ ചില പ്രതിബന്ധങ്ങൾ. അപ്പൊ ആ പ്രതിബന്ധങ്ങൾ ഒഴിയണമെങ്കിൽ അവിടെ ധ്യാനിക്കണം. എങ്ങനെ? ഇത്തരം ഗുണങ്ങളോടുകൂടി ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിക്കാൻ ആവശ്യപ്പെടുന്നു. അത് വൈദികമായ ഭാഷയിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ വൈദികമായ ഉപാസനകൾ പൗരാണികമായി മാറിയതാണ്. നമ്മൾ ശിവനും വിഷ്ണുവും ദേവനും ദേവി ഒക്കെ ആയിട്ട് ധ്യാനിക്കുന്നത് ഉപാസിക്കുന്നു. അങ്ങനെ ഒരുപാട് രൂപാന്തരം സംഭവിച്ചതാണ്. ഇത് ബ്രാഹ്മണന് വേണ്ടി പറഞ്ഞത്, മറ്റത് ശൂദ്രന് വേണ്ടി പറഞ്ഞത് എന്നുള്ള വ്യത്യാസമാണ്. ഈ രീതിയിലുള്ള ഉപാസന അത്രയും സംസ്കൃത ചിത്തനായ ഒരുവിന് വേണ്ടി പറഞ്ഞു, മറ്റുള്ളത് അസംസ്കൃത ചിത്തന്മാർക്ക് വേണ്ടി പറഞ്ഞു, പാമരന്മാർക്ക് വേണ്ടി പറഞ്ഞു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് സാധാരണ പറയുന്നത് പുരാണ ഇതിഹാസങ്ങളെല്ലാം ശൂദ്രന്മാർക്ക് വേണ്ടി എഴുതിയതാണ്, വേദം ബ്രാഹ്മണന് വേണ്ടിയാണ് എന്ന് പറയുന്നത്. ബുദ്ധിയുടെ സംസ്കാരത്തെയും ബുദ്ധിയുടെ മാലിന്യത്തെയും കണക്കിലെടുത്തുകൊണ്ടാണ് അങ്ങനെ വിഭജിച്ചിരിക്കുന്നത്. ഇത്യാദി ദൈവതം ദേവതാ വിഷയം ബ്രഹ്മണ ഉപമാന ദർശനം. ഇതാണ് ഉപമാന ദർശനം. ഉപാസന ദേവതാ വിഷയം എന്ന് പറഞ്ഞാൽ സഗുണ ബ്രഹ്മ ഉപാസന. ഇത്തരം ഗുണങ്ങളോടുകൂടി ഈ വേദവാക്യങ്ങളിലൂടെ വിവക്ഷിക്കുന്ന ആ ഗുണങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് ആ ഗുണങ്ങളോടുകൂടി ഈശ്വരനെ ധ്യാനിക്കുക. അതിദൈവതമായ ദേവത ഉപാസന എന്ന് പറയും. തസ്യ ഏഷ ആദേശോ യദേതദ് വിദ്യുതോ വിദ്യുതദ് ആ ഇതി നമീമിഷദ് ആ ഇതി അതിദൈവതം അധ അധ്യാത്മം യദേതദ് ഗച്ഛതീവചമനോ അനേനച ഏതദ് ഉപസ്മരതി
അഭീഷ്ണം സങ്കൽപ്പ അഥ അനന്തരം അധ്യാത്മം പ്രത്യേകാത്മവിഷയ ആദേശ ഉച്ചത്തെ.
ആധിദൈവികമായ ഉപാസന ഒന്നും ആധ്യാത്മികമായ ഉപാസന വേറെ. ആധിദൈവികമായ ഉപാസനയാണ് പറഞ്ഞത് ദേവതാ വിഷയമായ ഉപാസന. ആ ആധിദൈവികമായ ഉപാസനയാണ് നമ്മൾ ഈ പറയുന്ന പരമാത്മതത്വത്തെ ശിവൻ വിഷ്ണു നാരായണൻ നാരായണി എന്നെല്ലാം പല പേരുകൾ ഉപാസിക്കുന്നത്. ആ ജീവന്റെ ഭാവങ്ങളോട് താരതമ്യപ്പെടുത്തി അതാണ് ഇവിടെയും പറഞ്ഞത്. പ്രപഞ്ചാനുഭവങ്ങളോട് താരതമ്യപ്പെടുത്തി, പ്രപഞ്ചാനുഭവത്തോട് താരതമ്യപ്പെടുത്തിയാണ് മിന്നലിനെ പറഞ്ഞത്. അതുപോലെയുള്ളത് പ്രകാശം, പ്രകാശരൂപത്തിൽ സകൃത് വിദ്യുത്. ജീവന്റെ ഭാവങ്ങളോട് താതാന്മ്യപ്പെടുത്തി, എങ്ങനെ കണ്ണടച്ച് തുറക്കുന്നത് പോലെ. അതുതന്നെ ആ ഉപാസന പുരുഷനായും സ്ത്രീയായും അല്ലെ ദേവന്മാരെ ഉപാസിക്കുന്നു, ദേവിയെ ഉപാസിക്കുന്നു. ജീവനിൽ ആ ഭേദമുണ്ട്, ജീവനിൽ സ്ത്രീ പുരുഷ ഭേദമുണ്ട്. അതുകൊണ്ട് നമ്മളും എന്ത് ചെയ്യുന്നു, ഈശ്വരനും സ്ത്രീ പുരുഷ ഭേദത്തെ കൽപ്പിക്കുന്നു. ഈശ്വരൻ പുരുഷനോ സ്ത്രീയോ ആണോ, ഈശ്വരനും പുരുഷഭാവങ്ങളെ വർണ്ണിക്കുന്നു, അതുപോലെ സ്ത്രീഭാവങ്ങളെയും വർണ്ണിക്കുന്നു. ആ വർണ്ണനകളെ ധ്യാനിക്കുന്നു. ഇതെല്ലാം ഉപാസനയാണ്. വാസ്തവത്തിൽ ഇതെങ്കിലും അവിടെ ഉണ്ടായിട്ടാണോ? പിന്നെ അതുപോലെ നാമങ്ങൾ, അടുത്ത നാമത്തെ കുറിച്ച് പറയും. പല പല പേരിൽ പല ഭാഷകളിൽ പറയുന്നു. ഇതെന്തെങ്കിലും വാസ്തവത്തിൽ അവിടെ ഉണ്ടായിട്ടാണോ? ഒന്നുമല്ല. ജീവനിൽ കാണുന്ന ഭാവങ്ങൾ അതാണ് ആധ്യാത്മിക ഭാവങ്ങൾ. ഈ ഭാവങ്ങളിൽ ശ്രേഷ്ഠമായതിനെ അങ്ങോട്ട് ആരോപിക്കുന്നു, തനിക്ക് ശ്രേഷ്ഠമെന്ന് തോന്നുന്ന ആ തത്വത്തിൽ ആരോപിക്കുന്നു. എന്തിനാ മനസ്സ് നിൽക്കാൻ വേണ്ടി ദേവന് സൗന്ദര്യമുള്ളവനായി സങ്കല്പിക്കുന്നു, ദേവിയെ സൗന്ദര്യമുള്ളവളായി സങ്കല്പിക്കുന്നു. എന്തുകൊണ്ട്? സൗന്ദര്യത്തിൽ മനസ്സ് നിൽക്കും. അതുകൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ, ബഹുശോഭനതമാണ്, ശോഭനമായാലും മനസ്സ് നിൽക്കും. അതുകൊണ്ട് ആ ശോഭനത അവിടെ കൽപ്പിക്കുന്നു. എന്നിട്ടതാണ് പരമമായ തത്വം എന്നിങ്ങനെ ധ്യാനിക്കുന്നു. ഇതെല്ലാം ആധ്യാത്മികമായ ഭാവനാത്മകമായ അനുഷ്ഠാനങ്ങൾ മാത്രമാണ്. തത്വം ഒന്ന് മാത്രമേ ഉള്ളൂ, അത് മനസ്സോ മനോയ വാചോഹോ വാചം. അത് പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ ഗ്രഹിക്കുന്നില്ല. ഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണോ തന്റെ അനുഭവങ്ങൾ, ആ തന്റെ അനുഭവങ്ങളോട് അതിന് യോജിച്ച രീതിയിൽ ധ്യാനിക്കുക. പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണോ, ഇതല്ല അവസാനം. അവസാനം എന്തോ അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് പരമാർത്ഥം. പരമാർത്ഥത്തെ ബോധിക്കുന്നില്ലെങ്കിൽ പരമാർത്ഥം ആയിക്കൊള്ളണമെന്നില്ല. അതിലൂടെ പോയാലും മതി, പരമാർത്ഥത്തിൽ എത്തിച്ചേരുന്നു. അതാണ് അടുത്ത് അഥ അനന്തരം അധ്യാത്മം പ്രത്യേകാത്മ വിഷയ ആദേശം ഉച്ചത്. ആ അധ്യാത്മമായ ആദിദൈവികമായ ഉപാസനകളാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. ദേവതാസങ്കല്പങ്ങളിലൂടെ പരമാത്മതത്വത്തെ ഭജിക്കുന്നു. അതാണ് അതിനാണ് കൽപ്പിതമായ സ്ത്രീ പുരുഷ ഭേദങ്ങളിലല്ല തത്വത്തെ ധ്യാനിക്കുന്നത്. അതിന്റെ രണ്ടും, അതിന്റെ സാങ്കത്യവും അസാങ്കത്യവും രണ്ടും ബോധ്യപ്പെടുത്തുകയാണ്. അത് അസംബന്ധം എന്നല്ല പറയുന്നത്, അതിൽ ഉള്ള വസ്തുത ഇത്രയാണ്, ഇത്ര മാത്രമാണ്, ഇത്രയേ ഉള്ളൂ, പരമാർത്ഥം ഇന്നതാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഇവിടെ പ്രത്യേകാത്മ വിഷയമായ ആദേശത്തെ കുറിച്ച് പറയുന്നു. എന്തിനാ പറത് പറയുന്നത്? മനുഷ്യന്റെ രുചി ഭേദമനുസരിച്ച്, വാസനാഭേദമനുസരിച്ച് ഈശ്വരൻ സ്ത്രീ പുരുഷ ഭേദങ്ങളില്ലാത്തവനാണ്. ഈശ്വരൻ അതുപോലെ ഉണ്ടോ? എന്നാൽ ചിലർക്കിഷ്ടം അതിനെ പുരുഷനായി ഭാവിക്കുന്നതാണ്, ശരി, അത് വാസന ഇഷ്ടം. ചിലർക്ക് സ്ത്രീയായി ഭാവിക്കുന്നതാണ്, ഇത് വാസന ഇഷ്ടം. അതിർത്തവഞ്ഞ് അതിനകത്തൊന്നുമില്ല, തത്വത്തിൽ ആ ഭേദമില്ല, പക്ഷെ തന്റെ ഇഷ്ടത്തിൽ ആ ഭേദമുണ്ട്. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, അതനുസരിച്ചുള്ള ഉപാസന സമ്പ്രദായങ്ങളെ നിർദ്ദേശിച്ചിരിക്കുന്നു. അതാണ് ആദിദൈവികമായ ഉപാസന. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്, അത് ഏത് ഭാവത്തിനും ആകാം, ആത്യന്തികമായി അവനവന്റെ ഇഷ്ടം തന്നെ. മനസ്സേതിലാണോ നിൽക്കുന്നത്, അത് തനിക്ക് ശോഭനതമമാണെന്ന് തോന്നുന്ന എന്തോ ആ ഭാവത്തിൽ ഉപാസിക്കുക. തത്വത്തെ ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്നുകൂടി പറയണം, തത്വഗ്രഹണത്തിന് അസമർത്ഥനാണെങ്കിൽ ഇനി കുറച്ചുകൂടി ആത്മനിഷ്ഠമായ ഉപാസനയെ കുറിച്ച് പറയുന്നു. അത് ഏതെങ്കിലും ഒന്ന് ശ്രേഷ്ഠമോ മറ്റൊന്ന് നികൃഷ്ടമോ എന്നുള്ള അർത്ഥത്തിലല്ല, അധികാരഭേദമനുസരിച്ച്. ചിലർക്ക് ഈ ദേവി ദേവഭാവനകളോടൊന്ന് താല്പര്യം വരത്തില്ല, ഏത് ദേവൻ ഏത് ദേവി, അത്തരം കൽപ്പനകളിൽ അവരുടെ മനസ്സ് നിൽക്കത്തില്ല. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ശരി, അത് വേണ്ട, ആത്മനിഷ്ഠമായി തന്നെ ചിന്തിക്കുക, ഉപാസിക്കുക, ധ്യാനിക്കുക. എങ്ങനെ? ഏതേത് ഗച്ഛദീവ ചമന ബ്രഹ്മഠൗകദൈവ വിഷയീകരോ ദൈവ യഥാ അനേന മനസ ഏതദ്ബ്രഹ്മ ഉപസ്മരതി സമീപതഃ സ്മരതി സാധക അഭീഷ്ണം ഭൃശം സങ്കല്പശ്ച മനസ ബ്രഹ്മവിഷയോ ഉപാധികത്വാ മനസ സങ്കല്പസ്മൃത്യാദി പ്രത്യഹീരഭിവ്യഞ്ജ്യതേ ബ്രഹ്മവിഷയീക്രിയമാണമിവ ച അതസ ബ്രഹ്മണോ ആധ്യാത്മം ആദേശോ. സർവവ്യാപിയായിരിക്കുന്ന ആ പരമാത്മതത്വം, അത് തന്റെ ഉള്ളിലും ഇരിക്കണം. സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവായി സർവേശ്വരനായി സ്ഥിതി ചെയ്യുമ്പോൾ ആ സർവേശ്വര ഭാവനയിൽ അതിനെ ഉപാസിക്കാം, മറിച്ച് അത് തന്നെയാണ് തന്റെ ഉള്ളിലും ഇരിക്കുന്നത്. അതെങ്ങനെ മനസ്സിലാകുന്നു? ഈ മനസ്സ് ഠൗകദൈവ വിഷയീകരോതി, ഈ മനസ്സ് സദാ അതിന് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രകാശത്തെ കാണുമ്പോൾ ഈയാമ്പാറ്റകൾ അതിന്റെ നേരെ പോകുന്നു, അതുപോലെ മനസ്സിന്റെ ഓരോ വൃത്തികളും ഈ പ്രകാശത്തിന് നേരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനുവേണ്ടി? ഈ പ്രകാശത്തെ സ്വീകരിക്കാൻ. ഈ മനസ്സ് പ്രകാശിക്കുന്നത് എന്തിന്റെ പ്രകാശം കൊണ്ടാണ്? അതാണ് വിഷയീകരോ ദീവ, മനസ്സിതിനെ വിഷയമാക്കുന്നത് പോലെ. ഈ മനസ്സെന്ന് പറയുന്ന ഒരു വസ്തു, ഒരു പദാർത്ഥം ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നതായിട്ട് നമുക്കറിയാം. ഇത് എന്തിനെയാണ് പ്രകാശിപ്പിക്കുന്നത്? അല്ലെങ്കിൽ എന്തിന്റെ പ്രകാശമാണ് ഇതിലൂടെ അനുഭവപ്പെടുന്നത്? അഗ്നിയുടെ മുമ്പിൽ ഒരു കണ്ണാടി എടുത്ത് പിടിച്ചാൽ ആ കണ്ണാടിയിൽ കാണുന്ന പ്രകാശവും ആ കണ്ണാടിയിൽ അനുഭവപ്പെടുന്ന ഉഷ്ണവും അത് ഏതിന്റെയാണ്? അതുപോലെ ഈ ബ്രഹ്മചൈതന്യത്തിന്റെ സമീപത്തിൽ പിടിച്ചിരിക്കുന്ന ഒരു കണ്ണാടിയാണ് ഈ മനസ്സ്. ഈ മനസ്സിൽ അനുഭവപ്പെടുന്ന അസ്ഥിഭാതി പ്രിയങ്ങളെല്ലാം, സച്ചിദാനന്ദം, അത് ഏതിന്റെയാണ്? അപ്പോൾ അത് ഏതെന്തിനെയോ പ്രതിഫലിപ്പിക്കുകയാണല്ലോ, അതാണ് ഇവിടെ വിഷയീകരിക്കുകയാണ്. മറ്റൊരു പ്രകാശത്തിന്റെ പ്രകാശത്തെ അത് പ്രതിഫലിപ്പിക്കുന്നു, മറ്റൊരു തത്വത്തിന്റെ ഉണ്മയെ അത് പ്രതിഫലിപ്പിക്കുന്നു. അതുപോലെ ആനന്ദത്തെ, ആനന്ദസ്വരൂപമായിരിക്കുന്ന ഒന്നിന്റെ ആനന്ദത്തെ അത് പ്രതിഫലിപ്പിക്കുന്നു. അപ്പോൾ ഇതിനെ ധ്യാനിക്കാം, അത് ധ്യാനിക്കണമെന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ബാഹ്യമായ ദേവി ദേവസങ്കല്പങ്ങൾ മനസ്സിന് താല്പര്യമില്ലെങ്കിൽ ആന്തരികമായ ഭാവങ്ങളിൽ മനസ്സിന് ഉറപ്പിക്കുക. ആന്തരികമായി അനുഭവപ്പെടുന്ന ഭാവങ്ങൾ, അത് ഈ മനസ്സെന്തിനെയാണ് വിശദീകരിക്കുന്നത്, ഈ മനസ്സെന്തിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്, ഈ മനസ്സിലൂടെ സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനെയാണ്, അത് മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന ആ തത്വത്തെ തന്നെ. ഇത് ആധ്യാത്മം ഈ ജീവനെ സംബന്ധിക്കുന്നത്, ഈ ജീവാത്മാവിനെ സംബന്ധിക്കുന്നത്. അതിനെ ധ്യാനിക്കുക, അതാണ് അനേന മനസ്സായത് ബ്രഹ്മോപസ്മരതി സമീപത സ്മരതി. ഈ മനസ്സ് സദാ ഇതിനെ ഇതിന്റെ സമീപത്തിൽ ഇതിനെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് മനസ്സിന്റെ ചൈതന്യം. സാധക അഭീഷണം ഭൃശം സങ്കല്പശ്ച മനസ്സോ ബ്രഹ്മവിഷയോ. മനസ്സ് നിരന്തരം ഇതിനെ സങ്കല്പിക്കുന്നു എന്നാണ്. എന്നുവെച്ചാൽ മനസ്സ് സദാ ഇതിന്റെ പ്രതിഫലനത്തെ ഏറ്റുവാങ്ങി നിൽക്കുകയാണ്. മനസ്സ് മനസ്സ് ഉണർന്നിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും അതിന് പ്രകാശിക്കാതിരിക്കാൻ കഴിയും? അതിന് പ്രകാശിക്കാതിരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ മനസ്സ് ഉറങ്ങണം, അവിടെ മനസ്സ് പ്രകാശിക്കുന്നു. മനസ്സിനെ പ്രകാശിപ്പിക്കുന്നു, പ്രകാശിക്കുന്നു. ഉണർന്നിരിക്കുമ്പോൾ ഈ മനസ്സ് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിന്റെ ഈ പ്രകാശം അതെന്തിനു ബോധിപ്പിക്കുന്നു? മനസ്സിന് പ്രകാശം പകരുന്ന ബ്രഹ്മത്തെ ബ്രഹ്മ വിഷയോ മന ഉപാധിക്കത്വ മനസ്സാകുന്ന ഒരു ഉപാധിയിലൂടെ അത് പ്രകാശിക്കുന്നു. അഗ്നിയുടെ സമീപത്തിലുള്ള കണ്ണാടിയിലൂടെ അഗ്നി പ്രകാശിക്കുന്നതുപോലെ, അഗ്നിയുടെ സമീപത്തിലൂടെ ആ കണ്ണാടിയിൽ അഗ്നിയുടെ ഉഷ്ണം വ്യാപിക്കുന്നതുപോലെ, സൂര്യന്റെ ഉഷ്ണം ജലത്തിൽ വ്യാപിച്ച് ജലത്തെ അത് ചൂടാക്കുന്നത് പോലെ. ഇത് സ്പഷ്ടമാണല്ലോ എന്നാണ്. ഇതിന് പ്രകാശം ഉഷ്ണവും എവിടെ നിന്ന് ലഭിക്കുന്നു? ഈ മനസ്സിൽ ഈ സച്ചിദാനന്ദ എവിടെ നിന്ന് വരുന്നു? മനോപാധികത്വ മനസ്സാകുന്ന ഉപാധിയോടുകൂടി അത് പ്രകാശിക്കുന്നതുകൊണ്ടാണ്, അത് മനസ്സിനെ നിലനിർത്തുന്നതുകൊണ്ടാണ്. ഇപ്പൊ ജീവൻ അവൻ ചിന്തിക്കുന്ന ഈ മനസ്സ്, ഈ മനസ്സ് ഇവിടെ അവൻ കരുതുന്നത് എന്താണ്? ഈ ആത്മഭിന്നമായ വസ്തുക്കളെയാണ് അവൻ ചിന്തിക്കുന്നതെന്ന്. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു എന്നോ അവൻ ധരിച്ചിരിക്കുന്നു. അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലൂടെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെയാണ്, വിഷയങ്ങളെയാണ് എന്നാണ്. പക്ഷെ വാസ്തവം അതല്ല. ഈ മനസ്സ് സച്ചിദാനന്ദത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഇത് സച്ചിദാനന്ദത്തിന്റെ ഉപാധിയാണ്, അതുകൊണ്ടാണ് മനസ്സിലൂടെ അത് പ്രകാശിക്കുന്നത്. അപ്പോൾ ആ സച്ചിദാനന്ദത്തെ ഉപാസിക്കുക, ധ്യാനിക്കുക എളുപ്പമാണ്. ഈ മനസ്സിന്റെ പ്രകാശം അതിന്റെ പ്രകാശമാണ് എന്ന് ധ്യാനിച്ചാൽ മതി. മനസ്സ സങ്കല്പസ്മൃത്യാദി പ്രത്യേകിച്ചതേ ആ സച്ചിദാനന്ദം മനസ്സിന്റെ സങ്കല്പങ്ങൾ സ്മൃതി തുടങ്ങിയ നൂറ് നൂറ് വൃത്തികളിലൂടെ പ്രത്യയങ്ങളിലൂടെ മനസ്സിന്റെ ആ പരിണാമങ്ങളിലൂടെ അത് പ്രകടമായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഈ മനസ്സിലൂടെ പ്രകടമാകുന്നത് അതുതന്നെ ആ പരബ്രഹ്മം നിർഗുണബ്രഹ്മം എന്ന് ധ്യാനിച്ചാൽ മതി. മനസ്സിലൂടെ പ്രകടമാകുന്നതിനെ മനസ്സുകൊണ്ട് തന്നെ ചിന്തിക്കുന്നു. അതാണ് ആധ്യാത്മിക ഉപാസന. മനസ്സ് തന്നെ ധ്യാനിക്കുന്നവൻ മനസ്സിനെ തന്നെ ധ്യാനിക്കുന്നു. ഇവിടെ ധ്യാനിക്കുന്നു മനസ്സിനെ തന്നെ. എന്തുകൊണ്ട്? മനസ്സെന്ന് പറയുമ്പോൾ ഈ ചിന്മയമായിരിക്കുന്ന, സന്മയമായിരിക്കുന്ന, ആനന്ദമയമായിരിക്കുന്ന മനസ്സ്. അല്ലാതെ ഒരു മനസ്സിനെ നമുക്ക് ആരും കണ്ടിട്ടില്ല. പ്രകാശമയം അല്ലാത്ത ഒരു മനസ്സ്, അങ്ങനെ ഒരു മനസ്സില്ല. ആ മനസ്സിന്റെ പ്രകാശം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിനെ നമുക്ക് വേർതിരിക്കാൻ കഴിയാത്തതാണ്. അതാ തത്വം തന്നെ. പ്രകാശരൂപത്തിൽ മനസ്സിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ മനസ്സിനെ തന്നെയാണ് ധ്യാനിക്കുന്നത്. മനസ്സിനെ എന്തായി ധ്യാനിക്കുന്നു? സച്ചിദാനന്ദമായി ധ്യാനിക്കുന്നു. എന്തുകൊണ്ട്? അത് സച്ചിന്മയമാണ് മനസ്സ്, ആനന്ദമയമാണ് മനസ്സ്. പറയുന്നു, ബ്രഹ്മ വിഷയീക്രിയമാണമിവ. അത് ആ ബ്രഹ്മത്തെ വിഷയമാക്കുന്നത് പോലെ എന്നെന്തുകൊണ്ട് പറയുന്നു? ഉപാസനയാണ്, അതൊരു സാക്ഷാത്കാരമാണ്. ഉപാസനയ്ക്ക് അപ്പുറമാണ് സാക്ഷാത്കാരം. ഉപാസന ഒരു സാധനയാണ്. അവിടെ ഉപാസനു പറയാൻ കഴിയില്ല, ഞാനിതാ സാക്ഷാത്കരിച്ചിരിക്കുന്നു, അത് പറയാൻ കഴിയില്ല. പക്ഷെ അവനറിയാം, ഇത് ആ സച്ചിദാനന്ദം തന്നെ. സച്ചിദാനന്ദമാണ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സച്ചിദാനന്ദത്തെ മനസ്സിന് എത്തിപ്പിടിക്കാൻ കഴിയില്ല. പക്ഷെ മനസ്സിൽ ആ സച്ചിദാനന്ദമുണ്ട്, അതിനെ മനസ്സിന് പിന്തുടരാൻ കഴിയും. അതാണ് മനസ്സ് അതിൽ നിന്നും പിന്തിരിയുന്നു എന്നും മനസ്സ് അതിനെ തന്നെ വിഷയമാക്കുന്നു എന്നും രണ്ടും പറയുന്നത്.